മൂന്നിലൊന്നും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിന്നും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. ചാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക, ഇനി കാഹളമൂതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെയും കാഹളനാദം ഹേതുവായി ഭൂസിവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശത്തിലെ മധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചെളിയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശം ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, അഞ്ചു മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്തെ മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല. താനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ടുപോടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് പജയമേച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടക്ക് ഓടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളത് പോലെ വാലും വിഷമുള്ളതും ഉണ്ട്. മനുഷ്യരെ അഞ്ചു മാസം ഉപദ്രവിപ്പാൻ അതിന് ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബദ്ധവനെന്ന്, യവന ഭാഷയിൽ അപ്പലുവോൻ എന്നും പേർ. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു. ആറാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യുഫ്രത് എന്ന മഹാ നദീ തീരത്ത് ബാധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴിയേക്ക് ഒരുങ്ങിയിരുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്തെന്നാൽ, അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് നശിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ അത്രേ കേട്ടത് വരുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ഭൂഗർഭങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവയൊക്കെ കൊണ്ട് ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമൊഴുതും തലയിൽ ആകാശവില്ല ശേഖരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂൺ പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നു ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിലും വെച്ചു. സിംഹവലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു ആർത്തപ്പോൾ ഏഴിടിയും നാദം മുഴങ്ങി. ഏഴിടി നാദം മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രക്കട്ടെ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായ ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകുകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. ആകാശവും അതിലുള്ള ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അതിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്നും ചെറു പുസ്തകം വാങ്ങി തിന്നു. അതിന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നുകഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ദണ്ഡ് പോലുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക. ജാതികൾക്ക് കൂടെ തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എന്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടെ തുമ്പം കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമികളിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശമടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല വാദമുണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടപറ്റിയവരെ ജയിച്ചു. കുന്നുകളെയും അവരുടെ കർത്താവ് ഭൂഷിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്ന മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഉപവാസികൾ അവർ നിമിത്തം സന്തോഷിച്ചാണ് നീക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നിൽ നിന്ന് അവരെ കണ്ടവർ ഭയാവശരായി തീർന്നു. ഇവിടെ കയറി വരുവീനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10-ൽ 1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കമിഴ്ന്നു വീണു ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അതിന്റെ നിയമപ്പെട്ടകം അതിന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വളരെ കൽമഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അവളുടെ കാൽക്കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വായിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് നെയ്യുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുത്തിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ ഒരു മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കി ഒരു സ്ഥലം അവൾക്കുണ്ടായി. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ആ തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി വിജയിച്ചതല്ലാതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന വിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനുമയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലത്തേക്കേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറകും ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദിപോലെ വെള്ളമോ ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണർന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്നു വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ഭൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിനും മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലയിൽ നിന്ന് ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു. അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാളിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായി പോകും. വാൾ കൊണ്ടു ചെല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. 1 മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി. ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1 മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യൻ കാണുകയും ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ അതിന് ബലം കിട്ടിയാൽ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവരും വലങ്കൈമേലോ നെറ്റിയിമേലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യമായ മുദ്രയ്ക്കുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വന്നു ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇഴച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ വീട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിന് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിച്ചു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും മറ്റുവിധമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. പോഷ്ക അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുകളോളം ഉണ്ടാക്കി എന്നെ നമസ്കരിപ്പീൻ എന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത്തെ വേറൊരു ദൂതൻ പിഞ്ചെന്നു വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ചു. മഥുരയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു. അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽപ്പിക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാത്ത പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുകയെ നീക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിൽ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവ് മരിക്കുന്ന ദൂതന്മാർ ഭാഗ്യവാന്മാർ, മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറഞ്ഞു. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവിളഞ്ഞിൽ തുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്തു നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്നും പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരി പള്ളിയുടെ കൂടെ അറക്കുക എന്ന് ഉറക്കം പൊളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മതിച്ചു. ചക്കിൽ നിന്നുള്ള രക്തം കുതിരകളുടെയും കടിവാളങ്ങളോടും പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 പാതയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലിയതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മൗത്തപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതിനുശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നു ഞാൻ കണ്ടു. തുറന്നത് ഞാൻ കണ്ടു 7 പാതയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എഴുന്നേൽക്കുന്നതും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ പാത 7 കഴിയുവോളോ ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾ പോയി ക്രോധശലസം കലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുകയും ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണം ഉണ്ടായി. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായിരുന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികൾമേലും നീരുറവുമേലും ഒഴിച്ചു. അത് രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് ഞാൻ കേട്ടു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിലൊഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുറ്റുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യക്ഷതാൽ വെന്തുപോയി. ജനപാതകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അഞ്ചാമത്തവൻ തന്റെ വരച്ച മൃഗത്തിന്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടതമിത്തം നാവും കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി സ്വർഗത്തിലെ ദൈവത്തെ ദൂഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ആറാമത്തവൻ തന്റെ കലശം യുഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാരുടെ വഴി വേണ്ടതിനതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർത്തപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ദൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാർ നഗ്നായി നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗെദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനം വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ ഇത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധ മദ്യപാത്രം മഹാബാബേലിന് കൊടുക്കേണ്ടതിന് അതിനെ ദൈവസന്നിധിയിൽ ഓർത്ത് സകല ദ്വീപും മൂടിപ്പോയി. മലകൾ കാണായി നിൽക്കാതെയായി. താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൽമല ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമലയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. പിന്നെ ഏഴ് കലശങ്ങളിൽ ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീരെയിരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴ് തലയും ഭൂകമ്പുമുള്ളതായി ഭൂഷണ നാമങ്ങൾ മറഞ്ഞ കടുംചൂപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമവസ്ത്രവും കടുംചൂപ്പുറവുമുള്ളതായ വസ്ത്രം ധരിച്ചിരുന്നു. രക്തവും പുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മഹാമതിയായ ബാബേലോൺ വേശ്യമാരുടെയും മ്ലേച്ഛകളുടെയും മാതാവ് എന്ന് പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തം യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തനായി മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയെ ഏഴ് തലയും പത്തു കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിന് പേർ എഴുതാതിരിക്കുന്ന ഭൂസിവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല ഏഴ്, ഏഴും സ്ത്രീയിരിക്കുന്ന ഏഴ് മലയാകുന്നു. അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു. അഞ്ചു പേർ വീണുപോയി. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ ഇനിയും കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴിലുള്ളിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട പത്ത് കൊമ്പും പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുകയും താനും. ഇവർ ഓരോ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും കർത്താതി കർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ ഉള്ളവരെ വിളിക്കപ്പെടും. തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വീശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശ്യയായി ദ്വേഷിച്ച ശൂന്യവും നഗ്നമാക്കിയവളുടെ മാംസം തിന്നുകളെയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാവോളും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാനും ദൈവരുടെ ഹൃദയത്തിങ്കിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജക്കന്മാരുടെ മേൽ രാജ്യത്വവും ഉള്ള മഹാനഗരം തന്നെ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള ഒരു മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹരിയാം ബാബിലോൺ, വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളെ ഉളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടു. എന്റെ ജനമായുള്ളവരെ അവളുടെ പാനപാത്രങ്ങൾ പാപങ്ങളിൽ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ വാദകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പീൻ. അവളെ വിട്ടുപോരുവീൻ. അവളുടെ പാകം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്കും ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. അവൾ കലക്കത്തിന്റെ പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു. ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ടിട്ട് കളയും. അവളെ ന്യായവിധിച്ച് ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോട് വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡാനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, വിലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് എന്റെ ന്യായവിധി വന്നിട്ടോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്നെ, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചറയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ട് ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങുകയാൽ അവളെ ചൊല്ലിക്കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കൈകനിയും നിന്നെ വിട്ടുപോയി. സ്വാദുശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്തു അവളാൽ സമ്പന്നരായവർ അവൾക്ക് പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമർ വസ്ത്രവും കടിഞ്ചുപോപ്പും ധരിച്ച പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഏത് മാമൂലി മാലിമിയും ഒരു കപ്പലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ചു പറയുന്നു. അവർ തലയിൽ പുഴിവാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കും എല്ലാം എന്റെ തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരയും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗത്തിനെ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കാൻ. പിന്നെ ശക്തനായ ഒരു ദൂതം തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്തു സമുദ്രത്തിലെറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ക്ഷേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ നിന്നും കേൾക്കുകയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിൽ മഹത്തുക്കളായിരുന്നു. നിന്റെ സൂത്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളില്ലല്ലോ കണ്ടത്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനെ പുരവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്രദൃഷ്ടി ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവ ഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവെന്ന ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ലോകം പലതരത്തിലുള്ള ഭയവിഫുലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും അനുഗ്രഹീതമായ ഒരു പുതുവത്സരവും ശ്രേഷ്ഠമായ ഒരു പ്രഭാതവും ദൈവം നമുക്ക് ആരോഗ്യത്തോട് തന്നു. അഥവാ ശരീരം ബലഹീനമെങ്കിലും മനസ്സ് സന്നിധിയിൽ സ്വസ്ഥമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ആ ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുകയും മുമ്പാകെ അർപ്പിക്കുന്ന ഈ അപേക്ഷകളും കീർത്തനങ്ങളും സന്നിധിയിൽ സ്വീകാരയോഗ്യമാകണമേ എന്ന് താഴ്മയോട് നമുക്ക് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേർ നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുകയാണ്. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേകിച്ച് പൊന്നിയ മാമനച്ചൻ, പൊന്നിയ ഐസക് വി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠതയും സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഒരുക്കത്തോടും ഇതിൽ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്യുക. അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു അലോസരം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ദയവായിട്ട് നിങ്ങളെ സഹകരിക്കണം എന്ന് ആമുഖമായിട്ട് ആർപ്പിച്ചുകൊണ്ട് ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട രാജൻ ഡാലസിൽ നിന്നും ആലപിക്കുന്നതാണ്. രാജനങ്ങളെ, തങ്ങളുടെ ഫോണിന് ഇതൊരു കണക്ഷൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ദൈവം പാകെ സമർപ്പിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാടകം എന്ന പോലെ വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനാം യേശുവിനെ. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും നാം ഹൃദയം തുറന്ന് വിളിക്കുന്ന നാഥൻ ആ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ അനുനിമിഷം നമ്മുടെ പ്രയാസങ്ങൾ കരുതി വരുത്തുവാൻ, നമ്മുടെ നൊമ്പരങ്ങളെ സ്പർശനത്തിൽ കൂടി നീക്കിക്കളയുവാൻ, പ്രതീക്ഷ അറ്റുപോയ നമുക്ക് പ്രത്യാശയുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ ആ ശബ്ദം, ആ സാന്നിധ്യം നമ്മളെ ഓരോ നിമിഷവും കരുതുന്നു. ആ ദൈവത്തെ ജീവകാലം മുഴുവൻ വാഴ്ത്തത്തക്കവണ്ണം പ്രത്യേകിച്ച് ഈ മരുഭൂ യാത്ര അവസാനിക്കുന്ന നിമിഷം വരെയും ശ്രദ്ധ വിടാതെ ആ പിതാവിന്റെ പാതകളെ അനുസ്ഥാനം ചെയ്യുവാൻ ഈ ഗീതം, ഈ കൂട്ടായ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാടകം എന്ന പോലെ. അടവി തരുക്കളിനിടയിൽ ഒരു നാടകമെന്ന പോലെ വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാവേശുവിനെ. വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാവേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പതിതീർ പുഷ്പം ചാരോഹിതവൻ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരീരാവി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനെ. വിശുദ്ധരീരാവി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ കാലമെല്ലാം ഈ മരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാവം പാരിൽ സൗരഭ്യം വീശുന്നതാ. പാഴി ദൂഷി നിന്നാലേരു കണ്ണിൽ
എന്നെ സുഗന്ധമായി മാറ്റിടണേ, പാഴി ദൂഷി നിന്നാലേരു കണ്ണിൽ എന്നെ സുഗന്ധമായി മാറ്റണമേ. വാഴ്ത്തുനേ എന്റെ പ്രിയനെ, ജീവകാലമല്ലാമീമൊരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശപരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുത്താരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരക്ഷവനേ. തിരുത്താരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നരുളിയോനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമിക തികച്ചിടുവാ, ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാ. എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമീൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായത് നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടതിനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ദൈവമേ നിനക്ക് സ്തുതി. ഇഷ്ടതാവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പിന്ന് ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശീലിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. പ്രബോധനമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തിമറിയുമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും ഇത് തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
വലിയവനും ആദിതമില്ലാത്തവനും തന്നെ സ്നേഹിക്കുന്നവർക്കായി തന്റെ വാഗ്ദാനവും സത്യവും കാത്തുകൊള്ളുന്നവനും യേശുമസീഹായ തന്റെ പുത്രനാൽ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുണാസമ്പന്നനായ ദൈവമായ കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ശിരസ്സുകളെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്റെ അഗ്നാ മൂന്നാം മണിനേരം അഗ്നാവിന്റെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ ചൊരിഞ്ഞു കൊടുത്ത തന്റെ പരിശുദ്ധ റൂഹാമുഖാന്തരം ഞങ്ങളെ പ്രബലപ്പെടുത്തിയവരുമായിരിക്കുന്ന ദൈവമേ, നിന്റെ വിശുദ്ധ റൂഹായെ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് തന്ന് അവനാൽ ഞങ്ങളെ ഐശ്വര്യന്മാരാക്കണമേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളിൽ നിന്നും നിനക്കിഷ്ടമില്ലാത്ത സകല വിചാരങ്ങളിൽ നിന്നും അവനാൽ ഞങ്ങൾ വെടിപ്പാക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ മേലുള്ള നിന്റെ സകല കൃപകൾക്കും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടും നിർമ്മലമായ ആത്മാവോടും കൂടെ നിന്റെ തിരുമുമ്പാകെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മസീഹ, നിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ കൊടുത്തിട്ടുള്ള പരിശുദ്ധ റൂഹായെ സകലത്തിലും അധികാരമുള്ള പുത്ര സ്വീകാരത്തിന്റെയും അറിവിന്റെയും പരാക്രമത്തിന്റെയും റൂഹായി ഞങ്ങൾക്ക് നീ തരണമേ. അവനെല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ പാർക്കുമാറാകണമേ. അവന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങൾ വിരോധിക്കപ്പെടുകയും വരുതേ. സർവവ്യാപിയും സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നന്മകളുടെ ശ്രീഭണ്ഡാരവും ജീവൻ കൊടുക്കുന്നവനുമായ സത്യാത്മാവിനെ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഞങ്ങളിൽ വസിക്കണമേ. സകല മലിനതകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധരാക്കി ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മസീഹ, നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നീ പ്രവേശിച്ച് അവർക്ക് സമാധാനം കൊടുത്ത പ്രകാരം നിന്റെ ദാസന്മാരായ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പിതൃതപരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തന്നിരിക്കുന്ന സ്ഥലത്ത് ദൈവഭയത്തോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാധാന്യം ഇന്നും നാളെയുമായിട്ട് മറ്റന്നാളുമായിട്ട് കടന്നു പോകുന്നു. നമുക്കറിയാമല്ലോ, പരിശുദ്ധ സഭ മുഴുവൻ, അത് ഓർത്തഡോക്സ് സഭ മാത്രമൊന്നുമല്ല, ക്രൈസ്തവ സഭകളൊക്കെ ഏറ്റവും ഭക്തിയോട് പാരമ്പര്യമുള്ള സഭകൾ. നമ്മുടെ കർത്താവിന്റെ ജനഹ പെരുന്നാള് ഭക്തിയോടുകൂടി ആഘോഷിച്ച് ആ വലിയ സംഭവത്തെ ശ്രദ്ധയോടെ ഏറ്റുപറയുന്ന ഒരു ദിനമാണ് ഇന്ന്. ദനഹ പെരുന്നാള് ഏറ്റവും അനുഗ്രഹീതമായ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിലെ തന്റെ ജനനം, തന്റെ പുനരുത്ഥാനം, തന്റെ മരണം എന്ന പോലെ തന്നെ അതേ സ്ഥലത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പെരുന്നാളാണ് ദനഹ പെരുന്നാള്. ചില സഭകളൊക്കെ തിരുജനനത്തിനേക്കാൾ പ്രാധാന്യത്തോട് ദനഹ പെരുന്നാളിനെ കാണുന്നുണ്ട്. ദനഹ, ഉദയ സൂര്യൻ, ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് പ്രകാശിപ്പിക്കുന്ന ആ വലിയ സംഭവം, ജനനത്തോടൊപ്പം തന്നെ മാമോദീസയിൽ കൂടി സകല മാനവജാതിയും ക്രിസ്തുവിന്റെ മാമോദീസയെ വിശ്വാസത്തോടെ ഏറ്റുപറയുകയും ക്രിസ്തുവിൽ ചേരുന്നതുകൂടി ആ മാമോദീസയുടെ പങ്കാളികളായി തീരുമ്പോൾ ക്രിസ്തു എന്ന പ്രകാശം സകല മാനവജാതിയിലും അതിന്റെ കിരണം പ്രസരിക്കുകയും അവരും ലോകത്തിന് പ്രകാശിതരായി മാറ്റപ്പെടണം എന്നുള്ള ഒരു വലിയ ശ്രേഷ്ഠമായ സാധ്യതയിലേക്ക് ഒരുക്കുന്ന പ്രഥമ പടിയാണ് ക്രിസ്തുവിന്റെ മാമോദീസ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ ആരാധിക്കുന്ന അവസരത്തില് ഐസക്കച്ചൻ ആമുഖമായി പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരു പക്ഷെ മറ്റു ഭവനങ്ങളിലൊക്കെ ഒരു കുഞ്ഞിന്റെ ബാപ്തിസം നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല, ഒരു സന്തോഷം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാമോദീസം നടക്കുമ്പോൾ ആ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും തലേ തൊടുന്ന ആളിനും വല്യപ്പനും വല്യനക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ഓരോ വർഷവും ക്രിസ്തു ലോകത്തിൽ അർപ്പിച്ച മാമോദീസയുടെ അടയാളം, അതിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ജനിച്ച ഒരു ശിശുവിന്റെ മാമോദീസയ്ക്ക് ഏതുവിധ പങ്കാളിത്തം നമ്മൾ കൊടുക്കുന്നുവോ, പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവോ, അതേ പ്രാധാന്യം ഈ മാമോദീസ ശുശ്രൂഷയ്ക്ക് ഭക്തിയോട്. ഇതൊരു ഏറ്റുപറച്ചിലാണ്, ഇത് പ്രഖ്യാപനമാണ്. അനുഷ്ഠാനങ്ങളിൽ കൂടിയുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലും ക്രിസ്തുവിന്റെ ബാപ്റ്റിസ്റ്റോട് നമ്മൾ പങ്കാളികളായി തീരുക. ആരാധനയിൽ കൂടി അച്ഛനത് ഓർപ്പിച്ചപ്പോഴ് എന്റെ മനസ്സിൽ കടന്നുപോയ ഒരു വലിയ ചിന്തയാണ്, അത് വളരെ പരമാർത്ഥമാണ്. അപ്പം ആ ഒരു തലത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയെ കാണുമ്പോഴാണ് അതിന്റെ പ്രസക്തി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അച്ഛനെ വീണ്ടും ഓർപ്പിച്ചു, പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഒരു പക്ഷേ ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ പരിമിതമായിരുന്നു. കാരണം പള്ളികളിൽ ആ കാലഘട്ടത്തിൽ അധികം നമുക്ക് അറിവുകൾ ലഭ്യമാകാറില്ല. പക്ഷെ ഇന്ന് വൈദികരും അല്ലെങ്കിൽ വിശ്വാസം പഠിക്കുന്ന ആളുകളൊക്കെ ഈ സംഭവത്തിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുകയും പണ്ട് പിതാക്കന്മാർ ഏത് രീതിയിൽ ഈ പ്രസക്തി അവർ കണ്ടെത്തി, നമുക്കറിയാമല്ലോ ഈ മാമോദീസ ദരഹ പെരുന്നാളിന്റെ പുണ്യോലികളും പ്രാർത്ഥനകളും ഒക്കെ പിതാക്കന്മാര് ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാര് കൊടുത്ത പ്രാധാന്യ വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ ഇന്ന് അതിന്റെ ഒരു അർത്ഥങ്ങളൊക്കെ കൂടുതൽ കണ്ടെത്തുവാനും അത് സോഷ്യൽ മീഡിയ വഴിയും പലർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ സഭാപിതാക്കന്മാരും വൈദികരും ഒക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇതിന്റെ അറിവുകൾ പകരുകയും ഇപ്പോഴ് ഒരു ഇടക്കാലത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തു വരുന്നുണ്ട്. അതേതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പതിയുന്നു എന്നുള്ളതിന്റെ കാലഘട്ടം എത്ര പിന്നിട്ടാലും ലോകം അതിൻ്റെതായ താല്പര്യങ്ങളിൽ ലോകത്തെ ബിംബങ്ങളിൽ വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ വെട്ടം കിട്ടിയ കുറച്ചാളുകളുമൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കുകയും ആ പാതയിൽ ആത്മീയം വളരെയും ചെയ്യുകയും എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ മാമോദീസയിൽ നിന്ന് ലഭിക്കുന്ന ആഴമായ അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പകരട്ടെ. അണഞ്ഞുകൊണ്ടിരുന്ന ചൈതന്യം ക്രിസ്തുവിന്റെ ആഗമനത്തോടും അതോടൊപ്പം തന്നെ മനുഷ്യാവതാര ശുശ്രൂഷ ഏറ്റവും പ്രാധാന്യമുള്ള മാമോദീസയിലും പുനർ ക്രമീകരിച്ചതുപോലെ പുനർ സൃഷ്ടിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ലോകത്തിന്റെ ബിംബം കൊണ്ട് അണഞ്ഞു പോകുന്ന ചൈതന്യം വീണ്ടും പ്രകാശിപ്പിച്ച് ക്രിസ്തുവിന്റെ സൂര്യകിരണങ്ങളെ ശരീരത്തിലടിച്ച് ഞാനും നമ്മളും ഒരു പ്രകാശ സ്രോതസ്സായി ഈ ലോകത്തിൽ വളരുവാൻ ദൈവം തമ്പുരാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ സ്തെഫാനോസ് സഹോദരയുടെ ഓർമ്മ എട്ടാം തീയതി കൊണ്ടാടുകയാണ്. എത്ര വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും ആ വിവരണങ്ങളൊന്നും ഒന്നുമല്ല എന്ന് പറയാൻ യോഗ്യനായ ഒരു വ്യക്തിത്വമാണ് സ്തെഫാനോസ് സഹോദരയുടെ. ഒരു ശമ്മാസനായി ശിഷ്യന്മാരുടെ നിയോഗപ്രകാരം ഈ സഭയിൽ ശുശ്രൂഷ കഴിപ്പിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി വളരെ ക്രൂരമായ പീഡ ഏറ്റുവാങ്ങി മരണപ്പെട്ട വ്യക്തിത്വമാണ്. സഭയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് സ്തെഫാനോസ് എന്നുള്ള കാര്യം നമുക്കറിയാം. തനിക്ക് ചുറ്റും നിൽക്കുന്ന ക്രൂരന്മാര് വളരെ ഭീകരമായ കല്ലുകൾ എടുത്തുകൊണ്ട് തന്റെ ശരീരത്ത് ക്രിസ്തുവിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി തന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ വേദനകളൊക്കെ മറന്ന് ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുവാനും മരണത്തിന്റെ അവസാനം മരിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് മുമ്പാകെ തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ മഹത്വവും ആ സ്വർഗത്തിൽ അധിവസിക്കുന്ന സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവാ ദൈവത്തെയും അത്രയും നമ്പ്രാനെയും കണ്ട് ലോകത്തിന് മുമ്പാകെ ആ മഹത്വം പ്രഘോഷിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് സ്തെഫാനോസ് സഹോദരൻ. അവരുടെ ജീവിതവും അവരുടെ ദർശനങ്ങളും വിശ്വാസികൾക്ക് ഉണ്ടാക്കി തരുന്ന ആഴമായ ഭക്തിയും ആഴമായ ആർദ്രമായ ദൈവാശ്രയ ബോധവും ഒക്കെ വാക്കുകൾക്ക് അതീതമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിശുദ്ധന്മാരുടെ ഓർമ്മ തന്നെ നമ്മളെ ആത്മീക സുരക്ഷിതത്വ കവചങ്ങളിലേക്ക് അനുനിമിഷം നയിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ശിരസ്സുകളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ ബിജോയ് സുപ്രിയാച്ചന, നമ്മുടെ അരമനയിൽ മാനേജറായി വളരെ സൗമ്യമായ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠാണ് ബിജോയ് അച്ഛൻ. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഐസക്കത്തിന്റെ കാര്യം അല്ലെങ്കിൽ മാമനത്തിന്റെ ഒക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാ ആഴ്ചയിലും ഇതിൽ ജോയിൻ ചെയ്യുകയും ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ്. എപ്പോഴും നമ്മുടെ ശുശ്രൂഷയില് വളരെ ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ സമാധാനപരമായി സ്പർശിക്കുന്ന ഒരുപാട് ചിന്തകൾ നമുക്ക് അച്ഛൻ പകർന്നു തന്നിട്ടുണ്ട് എന്ന് മറ്റാരെയും സൗകര്യമായിട്ട് ലഭിക്കാതിരുന്നപ്പോൾ ഞാൻ കുറച്ചു മുമ്പാണ് അച്ഛനോട് പറഞ്ഞത്. അച്ഛ ഒന്ന് രണ്ടും കേട്ട ഒരാൾക്ക് പെട്ടെന്ന് അസൗകര്യം വന്നു, നാട്ടിൽ നിന്നുമാണ് അച്ഛനെന്ന് ഇതിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പടി കൂടാതെ സന്തോഷത്തോട് അച്ഛന് അത് ഏറ്റെടുത്തു. നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ പ്രിയ ബിജോയച്ഛനെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നു. ശ്രീമതി ഏലിയാമ കുന്നു ചിക്കാഗോയിൽ നിന്ന് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബിജോയച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. ആന്റി കേൾക്കാം കേൾക്കാം പാടിച്ചോളൂ.
കുഞ്ഞാട്ടിൻ തീരൂരേ
കേൾക്കുന്നുണ്ടോ
രാജേഷനെ? കേൾക്കാം
ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി, പ്രത്യേകമായിട്ട് ഈ ഒരു വിശുദ്ധ ദിവസത്തിൽ പ്രത്യേകമായിട്ട് സഭ ആഗമാനം ഇന്ന് ദൈവത്തിന്റെ പുത്രന്റെ എപ്പിഫനി, മാമോദീസ അല്ലെങ്കിൽ തിയോഫനി എന്ന് പറയുന്ന റെവലേഷന്റെ കുറിച്ച്, റെവലേഷന്റെ ഒരു പെരുന്നാള് എന്ന് ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നാളെ ബിഹേഡിംഗ് ഓഫ് ദി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റോട്ടോ മാർട്ടിയർ സെന്റ് സ്റ്റീഫനിന്റെ ഓർമ്മയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ അല്പമായി ശാന്തമായി ദൈവത്തെ കൂടുതൽ ചിന്തിക്കുവാനും നമ്മുടെ സ്വന്തം മാമോദീസ നമ്മൾ ഏൽത്തത് എന്നാണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ബർത്ത്ഡേസ് എപ്പോഴും ഓർക്കാറുണ്ട്, പക്ഷെ എന്നാണ് നമ്മൾ മാമോദീസ മുങ്ങിയത്? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചുമക്കളുടെയോ മക്കളുടെയോ ഒക്കെ മാമോദീസ എന്നാണ് നടത്തിയത് എന്ന് നമുക്ക് നമ്മൾ അതിന് കൂടുതൽ ഒരു ആ ഡേറ്റിനെ എപ്പോഴും നമ്മൾ ഓർക്കാറില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ജനിക്കുന്ന ദിവസം നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായി ജനിക്കുമ്പോൾ നമ്മുടെ മാമോദീസയിലെ ഓരോ പ്രാർത്ഥനയും, പ്രത്യേകമായിട്ട് ആരംഭ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമായ കർത്താവെ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവം വരമേൽപ്പിച്ച് ആത്മീയമായ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്: കർത്താവ് ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി. ആത്മീയമായി ജനിക്കുന്ന ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട രാജശച്ചൻ ഓർമ്മിച്ചതുപോലെ ഓരോ വർഷവും നമ്മൾ ക്രിസ്തുവിന്റെ മാമോദീസ നമ്മുടെ സ്വയം ഭവനത്തിൽ നമ്മുടെ നമ്മുടെ പള്ളികളിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ നമ്മുടെ സ്വയം നമ്മുടെ മാമോദീസ ഏൽക്കുന്ന ഏറ്റ ദിവസം പ്രത്യേകമായി ഓർക്കുകയും അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. പിതാക്കന്മാരൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നതും ചില പിതാക്കന്മാരൊക്കെ മാമോദീസ ഏറ്റതും അവര് മരണക്കിടക്കയിലായിരുന്നു അവര് വിശുദ്ധ മാമോദീസ സ്വീകരിച്ചത് എന്ന് പറഞ്ഞ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാമോദീസ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്യല്ല. ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് പാമ്പാകുട നമസ്കാരത്തിൽ പോലും സന്ധ്യാപ്രാർത്ഥനയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്റെ മാമോദീസ മൂലം പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വെളിപ്പാക്കുന്നതായ മാമോദീസയെ ഞങ്ങൾക്ക് ശുദ്ധീകരിച്ചവനായ കർത്താവെ, പാപത്തിന്റെ സകല അഴുക്കുകളെയും കരുണയോടെ ഞങ്ങളിൽ നിന്ന് കഴുകിക്കളയണമേ. ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള മാമോദീസയ്ക്ക് ചേരാത്തതായ യാതൊന്നും വിചാരിപ്പാനും പറയുവാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കരുതേ. പ്രത്യേകമായിട്ട് ഞങ്ങൾ വിചാരിപ്പാനും പറയുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഇടയാക്കരുതേ. മാമോദീസയിലൂടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ വെണ്മയോടെ ജീവിക്കുവാൻ, പ്രകാശപൂർണമായി ജീവിക്കുവാൻ എപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? ആണ്ടാരംഭത്തിന്റെ ആദ്യത്തെ ഒരു വായന നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പരിശുദ്ധ ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 15, അതാണ് ആണ്ടാരംഭത്തിൽ വായിക്കുന്നത്. അവിടെ പ്രത്യേകമായിട്ട് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ പിതാക്കന്മാർ നമുക്കത് ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ ദിവസം അത് വായിക്കുന്നത് ആ വർഷം മുഴുവനും നമ്മൾ അതിൻ പ്രകാരം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 15 പ്രത്യേകമായിട്ട് അത് ആരംഭിക്കുന്നത് തന്നെ: I am the true vine and my father is the vine dresser. I am the true vine. My father is the vine dresser. He removes every branch in me that bears no fruit. Every branch that bears fruit, he prunes to make it bear more fruit. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, Abide in me and as I abide in you. Abide in me as I abide in you. പലപ്പോഴും നമ്മൾ ഈ ഒരു വാക്ക് നമ്മൾ പോസ്റ്റ് കുർബാന അനുഭവിച്ചു കഴിഞ്ഞിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയിലുണ്ട്. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നത് പോലെ. സോ നമ്മൾ ദൈവത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ട്, ദൈവം നമ്മളിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മൾ എപ്പോഴും ഒരുങ്ങേണ്ടത് ഫോർ ഹിം ടു അബൈഡ് ഇൻ അസ് ആൻഡ് ഐ ഇൻ ഹിം. പലപ്പോഴും നമ്മൾ ആ രണ്ടാമത്തെ ഭാഗം ഐ ഇൻ ഹിം അത് പലപ്പോഴും നടക്കാറില്ല. നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ കൂടുതൽ ഈ ലൗകിക കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ടു അബൈഡ് ഇൻ ഹിം ഈ ഒരു പാസേജിൽ തന്നെ, ഈ ഒരു അധ്യായത്തിൽ തന്നെ ക്രിസ്തു നമ്മളോട് മൂന്നാല് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആത്മീകമായി കൂടുതൽ വളരുവാനും, പ്രത്യേകമായിട്ട് ഈ തിയോഫനി അല്ലെങ്കിൽ എപ്പിഫനിയുടെ ഈ ദൈവത്തിന്റെ ദൈവപുത്രന്റെ മന്ദോദീശയിലൂടെ നമ്മുടെ സ്വയം നമ്മുടെ നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ കൂടുതൽ ആത്മീയമായി ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. ഈ ഒരു അധ്യായത്തിൽ ആദ്യമായിട്ട് ക്രിസ്തു ആവശ്യപ്പെടുന്നത് അബൈഡ് ഇൻ മീ ആൻഡ് ഐ ആസ് ഐ ഇൻ യു, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ മാമോദീസയിലൂടെ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് എ സിംബോളിസം ഓഫ് ദി ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ആ മാമോദീസ തൊട്ടിയിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ കുഞ്ഞിനെ നമ്മൾ എടുത്ത് ഗോഡ് പേരന്റ്സിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ദി സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ഡെത്ത് ആൻഡ് റിസറക്ഷൻ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ്സ് ബീൻ സബ്മിറ്റഡ് ടു ദ ചർച്ച്. ഇറ്റ് ഈസ് ദി സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദി റിപ്പന്റൻസ് ഓഫ് സിൻ. ഇറ്റ് ഈസ് ദി റെപ്രസെന്റേഷൻ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, റിന്യൂവൽ. ഈ പ്രാർത്ഥനകളൊക്കെ പ്രത്യേകമായിട്ട് മാമോദീസയിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ അവിടെ എപ്പോഴും ഈ പിതാക്കന്മാർ എഴുതിയിട്ടുള്ളത് ഇറ്റ് ഈസ് ഓൾവേസ് റിപ്പന്റൻസ് ആൻഡ് റീബർത്ത്. ഇറ്റ് ഈസ് ഓൾവേസ് ടു ബി ഇൻ ദ ഷീപ്പ് ഫോൾഡ്, ദ ഗാർമെന്റ്സ് ഓഫ് ഗ്ലോറി വിച്ച് ആദം ആൻഡ് ഈവ് ഡ്യൂ ടു ദ ഫോൾ ഹാഡ് ലോസ്റ്റ്. ത്രൂ ബാപ്റ്റിസം വി ഗെയിൻ ദാറ്റ് ഗാർമെന്റ്സ് ഓഫ് ഗ്ലോറി. അതിനുവേണ്ടിട്ടാണ് ഈ പുതിയ വെള്ളവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നത്. The garments of glory which we received, and through baptism we received the garments of glory which had been lost, and to upkeep that garments of glory adu venmayayittu thanne nilanilkkuvan vendita palappozhum nammal shramikkanam. Ivide Christu nammalodu aavashyappedunnathu abide in me. I am the vine, you are the branches. Palappozhum nammude oru chindayundu, നമുക്ക് ദൈവം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ഐ ആം സംതിങ്, ഐ ഹാവ് സംതിങ്, ഐ ക്യാൻ ഡു സംതിങ്. പലപ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വരാറുണ്ട്, ദൈവം ഇല്ലെങ്കിലും ഐ കുഡ് ഡു സംതിങ്. പലപ്പോഴും നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വയം ഒരു ഹാർഡ് വർക്കും നമ്മുടെ ടാലൻസ് കൊണ്ടാണ് we have been achieving and becoming successful in palappozhum nammal parayarund, but there is always a grace of God which is always required. So abide in me because you are just a branch. Ee oru branch ee marathil ninnu edukkuna aa oru nutrients out. The branch when it is cut off it is lifeless. So it is always to be connected with the tree. Eppozhum we need to connect to the tree. Adondana jeevante oravadam ennaanu maamodisayilude maamodisile edakkulla prarthanangal okke parayunnundu jeevante oravadam. So namakku ee devamaagunna oru oravadathil ninnu eppozhum we need to have connection with that. We need to be connected. അതിനു വേണ്ടിയിട്ടാണ് പിതാക്കന്മാരൊക്കെ ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും ഈ ഏഴു നേരം പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. പിതാക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ 3 മണിക്കൂറിനകം കൂടുതൽ നമ്മൾ മാറി നിന്നാൽ നമ്മൾ വഴി തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമ ഈ 7 യാഗങ്ങൾ 7 നമുക്ക് ദി അവർലി പ്രേയേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ളത്. To abide, because we are just a branch. Namal, when we abide with him, the main purpose, oru vraksham nadumbol, namakku adinu oru uddeshamundu. Devathinu nammalodu oru uddeshamundu. Ee lokathil aagumbol, namakku oru ee lokathil palappozhum nammal nammude joli sthalathayalum, devalayathilayalum, schoolilayalum, evideyayalum, devathinu nammalodu oru paddhathiyundu. പലപ്പോഴും നമ്മളുടെ സ്വന്തം പ്ലാനിങ്ങളാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ദൈവമേ എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറുവാൻ എന്നെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ, ശക്തീകരിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവമേ അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുക, എന്നെ എവിടെയാക്കിയിരിക്കുന്നു അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ ഭംഗിയോടെ ചെയ്യുവാൻ എന്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നെ സഹായിക്കണമേ. സോ നമ്മൾ ഒരു ബ്രാഞ്ച് ആയിട്ട് ആകുമ്പോൾ വി നീഡ് ടു ടേക്ക് ദ ന്യൂട്രിയൻസ്, വി നീഡ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്. അതാണ് ദാറ്റ് ഈസ് ദി മെയിൻ എസെൻസ് വി ബീങ് ക്രിസ്ത്യൻസ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്. ആൻഡ് വെൻ വി ആർ കണക്ടഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് വെൻ വി സ്റ്റാർട്ട് റിസീവിംഗ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ട്രീ, വി ഓട്ടോമാറ്റിക്കലി വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിംഗ് ഫ്രൂട്ട്. അതിന് ചിലപ്പം there is the need for pruning, especially vineyards okay, they would cut the branches which has only leaves. There are branches which has fruits, there are branches which has leaves. So the vine dresser, he would cut the branches with leaves so that the tree, the branch, the vine could produce more healthy and more fruits. സോ നമ്മുടെ ജീവിതത്തിലും പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. നമ്മൾ കൂടുതൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, പ്രത്യേകമായിട്ട് യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളിലൂടെ പ്രമാണിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസങ്ങളേ ഉള്ളൂ. നമ്മൾ ഒരു നമ്മുടെ അയൽക്കാരനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ പോയാൽ നമുക്ക് പ്രയാസങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കാൻ പോയാൽ നമുക്ക് കൂടുതൽ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മൾ ശത്രുവിനെ ശത്രുവായിട്ട് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ വി വിൽ ഗോ വിത്ത് ദ ഫ്ലോ, ഒരു കുഴപ്പവും കാണുകയില്ല. പക്ഷെ ക്രിസ്തു നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകളായിരിക്കാം. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ ആക്കിയിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അവിടെ കുറെ കൂടുതൽ പേഷ്യൻസ് നമുക്ക് വേണ്ടി വരും, കൂടുതൽ കഷ്ടപ്പാടായിരിക്കും. നമ്മുടെ ജോലി സ്ഥലത്തായാലും നമുക്ക് അവിടെ നമ്മുടെ സുപ്പീരിയേഴ്സോ ഇല്ലെങ്കിൽ കൊലീഗ്സുമായിട്ടോ ചിലപ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ കാണുകയില്ല. പക്ഷെ അവിടെ നമ്മളെ ആക്കിയിരിക്കുന്നത് ചിലപ്പം ടു മെൻഡ്, ടു റിമൂവ് ദ ഡെന്റ് ഇൻ ദ റിലേഷൻഷിപ്പ്, ടു ഹാവ് എ ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ്. So, we need to bear fruit. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് ആക്കിയിരിക്കുന്നത്. So, we need to abide in him. We need to bear fruit. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്, Love as I have loved you. As my father loved me, so I have loved you. And you need to love one another. ഇതൊക്കെ ആദ്യത്തെ ആണ്ടാരംഭത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മുടെ ഒരു വർഷം മുഴുവനും ഈ കാര്യങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കി നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നിന്നെ നമ്മൾ സ്വയമേ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. സോ ടു ലവ്, ടു അബൈഡ് ഇൻ ഹിം, ടു ബെയർ ഫ്രൂട്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, യു ഡു നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ്. 18 വാക്യത്തിൽ പറയുന്നുണ്ട്, യു ഡു നോട്ട്, ഇഫ് ദ വേൾഡ് ഹേറ്റ്സ് യു, ബി അവെയർ ദാറ്റ് ഇറ്റ് ഹേറ്റഡ് മീ ബിഫോർ it hated you. If you belong to the world would love you as its own. Because you do not belong to the world, and I have chosen you out of the world, therefore the world hates you. നമ്മളെ ഓരോരുത്തരെയും നമ്മളെ വേർതിരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും നമ്മൾ ലൗകികരായിട്ട് ജീവിക്കാതെ കൂടുതൽ ആത്മീയരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വി ഡു നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് വീണ്ടും ക്രിസ്തു പറയുന്നുണ്ട്, 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചൂസ് യു. I chose you. നമ്മൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഏതൊക്കെ സഹചര്യത്തിലായാലും ഇറ്റ് ഈസ് ഹി ഹു ഹാസ് ചോസ് അസ് ടു ബി ഓവർ ദേർ മൈറ്റ് ബി ടു പ്രൂൺ അസ് മൈറ്റ് ബി ടു ടീച്ച് അസ് മൈറ്റ് ബി ടു ബി എ ബ്ലെസ്സിംഗ് ടു അതേഴ്സ്. ദൈവം നമ്മളെ ഒരു ഒരു ദേർ ഇസ് എ പ്ലാൻ വിച്ച് വി നീഡ് ടു ഫോളോ. വി നീഡ് ടു ഡു ആ പാർട്ട്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഹാസ് done everything and we just follow. We need to do our part. ഈ ഒരു എപ്പിഫനി through the revelation, through the revelation of the God man, he is asking each one of us to be like him, to be the light which he has brought into this world. That light we need to share it with others. പിതാക്കന്മാരൊക്കെ പ്രത്യേകമായിട്ട് സെന്റ് എഫ്രേമിന്റെ ഒരു ദി നേറ്റിവിറ്റി, ക്രിസ്മസിന്റെ കുറിച്ചുള്ള നേറ്റിവിറ്റിന്റെ കുറച്ച് റൈറ്റിംഗ്സില് അവിടെ എഫ്രേം പിതാവ് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ഒരു ടാബർനക്കിൾ, ഒരു കൂടാരമായിട്ട് മാറുകയാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരു കൂടാരം എന്ന് പറയുന്ന ടാബർനക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദി മീറ്റിംഗ് പ്ലേസ് ഓഫ് ഗാഡ്. The residing, the portable tabernacle. It was a place, portable sanctuary, the meeting place of God. So Ephraim Bidav Varanada, we become the tabernacle for God so that he will come and reside in us. So our importance aanu nammude sondam jeevithathinu nammal kodukkandiyathu. പ്രത്യേകമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആ ഒരു ഭാവവും ആ ഒരു ചിന്തയും എപ്പോഴും നമ്മൾ നയിക്കണം. വി ആർ ദ ടാബർനക്കിൾ. സെന്റ് പോൾ മറ്റൊരു രീതിയിൽ പറയുന്നത്, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ ഗോഡ് സ്പിരിറ്റ് ഡ്വെൽസ് വിത്ത് ഇൻ അസ്. സോ ഈ ഒരു ദിവസങ്ങളിൽ, ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ, ദൈവമേ ഞാൻ നൽകിയിരിക്കുന്ന മാമോദീസ മാമോദീസയിലൂടെ ഞാൻ കൂടുതൽ വെണ്ണയുള്ള വസ്ത്രങ്ങൾ അകമേ ഹൃദയത്തിൽ വെണ്ണയുള്ള ഒരു ആളായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും പ്രത്യേകമായിട്ട് നിന്നിൽ കൂടുതൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാനും നിന്നെ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ഈ ലോകത്തെ വെടിഞ്ഞ് കൂടുതൽ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറെ ശ്രേഷ്ഠരായ വൈദികരെ, പ്രിയ വിശ്വാസ സമൂഹമേ, അതുപോലെ സ്വച്ഛമായി ഒഴുകുന്ന ഒരു നദി പോലെ, നദീപ്രവാഹം പോലെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഈ പുതിയ വർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ബിജോയ് സക്കറി അച്ഛനിലൂടെ നമുക്ക് സാധ്യമായി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛന്റെ അനുഗ്രഹീതവും സുന്ദരവുമായ സന്ദേശം നമുക്കൊക്കെ പ്രചോദനവും ഈ പുതുവർഷത്തിൽ ഓർമ്മപഥത്തിൽ സൂക്ഷിക്കുവാനുള്ള ചിന്തകളുമാണെന്നുള്ളതിന് ആർക്കും സംശയം ഇല്ല എന്ന് ഞാൻ കരുതട്ടെ. Christ as the true vine, the Father is the vine dresser, disciples are the branches to bear fruit. ആണ്ടാരംഭത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ചിന്തിക്കാൻ ഏറെ ശ്രേഷ്ഠമായ ഒരു വിഷയത്തെ അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നുള്ള രീതിശാസ്ത്രം അതിന്റെ മെതഡോളജിയും കൂടെ പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ യേശുതമ്പുരാന്റെ വിശുദ്ധ മാമോദീസ ദ ഫീസ്റ്റ് ഓഫ് എപ്പിഫനി തുടർന്ന് വരുന്നത് രണ്ട് പിതാക്കന്മാർ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പ്രത്യേകം സ്ഥാനം പിടിച്ച രണ്ട് വിശുദ്ധന്മാരെ ഓർക്കുന്ന ആഴ്ച കൂടിയാണിത്. ഈ മൂന്ന് കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമുക്ക് ഓർക്കുവാനുണ്ട്. യേശുതമ്പുരാന്റെ മാമോദീസ സമയം സ്വർഗം തുറന്ന് പിതാവാൻ ദൈവം ശബ്ദിക്കുന്നു, പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് താഴേക്ക് വരുന്നു, പുത്രനാം ദൈവം അത് സ്വീകരിക്കുന്നു. തൃത്വം സമ്മേളിച്ച ഒരു നിമിഷമാണ്. ഇവിടെ ആരും വലിയ സ്തോത്രമോ തുള്ളിച്ചാടലോ ഒന്നും നിർവഹിക്കുന്നതിന് പകരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മൗനമായി അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മടങ്ങുന്ന ഒരവസരം. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തോടുള്ള ബന്ധവും അതിലൂടെ ഞാൻ ഈ ലോകത്തിൽ വന്നത് എന്തിനെന്നുള്ള ദൗത്യവും അത് പ്രാവർത്തികമാക്കുവാൻ സ്നേഹത്തിന്റെ ഒരു പുതിയ അധ്യായവും യേശുതമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കിയ രണ്ടു പേരെയാണ് തുടർന്ന് ഈ ആഴ്ചയിൽ അവതരിപ്പിക്കുന്നത്, സെയിന്റ് സ്റ്റീഫൻ ആൻഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഈ രണ്ടുപേരും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ദൈവചിന്തകൾക്ക് വേണ്ടിയും നിലകൊണ്ടപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. പക്ഷേ ജീവിച്ചതും ജീവിതം ക്രമപ്പെടുത്തിയതും താൻ ആർക്കു വേണ്ടി ഈ ജീവിതം ആരംഭിച്ചുവോ ആ രക്ഷകന് വേണ്ടിയാണെന്നുള്ള ബോധ്യം അവരെ ഭരിക്കുന്നത് കൊണ്ട് ഇന്നും ലോകം അവരെ ആദരവോടുകൂടി ഓർക്കുകയാണ്. മൂന്ന് വിഷയങ്ങൾ അച്ഛനകത്ത് അവതരിപ്പിച്ചു. അബൈഡ് ഇൻ ക്രൈസ്റ്റ്, അതിനുവേണ്ടിയാണ് സെയിന്റ് ജോൺ ചാപ്റ്റർ 15 നമുക്ക് വിശദമാക്കി തന്നത്. ഈ വേദഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും പിതാക്കന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും നല്ല ഒരു മെറ്റഫർ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഏറ്റവും മകുടമായി അല്ലെങ്കിൽ പ്രധാനമായി പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വേദഭാഗമാണ്. മുന്തിരിവള്ളിയോട് ഉപമിച്ചുകൊണ്ട് അത് മണ്ണിനോട് ചേർന്നിരിക്കുമ്പോൾ വേരും വെള്ളവും വളവും അത് ആഗിരണം ചെയ്യും, അത് ഇലകളിലൂടെ പാകം ചെയ്ത് ഫലമായിട്ട് പുറപ്പെടുവിക്കുന്നു, ആ ഫലം അനേകർക്ക് സന്തോഷവും രുചിയും നൽകുന്നതാക്കി മാറ്റുന്നു. രണ്ട്, അബൈഡ് ഫ്രൂട്ട് ബെയർ ഫ്രൂട്ട് ആൻഡ് ലവ് വൺ എന്നത്. ഈ മൂന്ന് തത്വങ്ങളും അവരൊറ്റ അധ്യായത്തിലെ വിഷയത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ വാക്ക് പാലിക്കുകയാണെങ്കിൽ ലോകത്തൊരു മത ആചാര്യനും നൽകാത്തൊരു വലിയ പദവി എല്ലാ മനുഷ്യർക്കും നൽകുകയാണ്. ഇത് പാലിക്കുന്ന ഓരോ മനുഷ്യനെയും ക്രിസ്തു സംബോധന ചെയ്യുന്നത് മകനായിട്ടോ മകളായിട്ടോ ഒന്നുമല്ല, ഇക്വാളിറ്റി ലെവലിലാണ്. നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാകും, നിങ്ങൾ എന്റെ സഹോദരങ്ങളാകും, നിങ്ങൾ എനിക്ക് തുല്യരാകും. അത്രമാത്രം മറ്റൊരു മതത്തിലോ ഒരു ചിന്തയിലോ ഇങ്ങനൊരു സ്ഥാനം തുല്യസ്ഥാനം പകർന്നു നൽകുന്ന ഒരവസരവും നമുക്ക് ലഭിക്കുന്നില്ല. മറ്റൊരിടത്ത് പിതാക്കന്മാർ പറയുന്നത് ദൈവത്തെ കണ്ടു ജീവിക്കുവാൻ കർത്താവിന്റെ മനുഷ്യാവതാരം, വായിച്ച് ജീവിക്കുവാൻ വിശുദ്ധ വേദപുസ്തകം, മുൻപിൽ ഒരു മെന്ററായോ കൗൺസിലറായോ ഒരു ടീച്ചറായോ നമുക്ക് കരുതുവാൻ ഹോളി സ്പിരിറ്റും, ദൈവത്തോട് നിരന്തരമായ നിമിഷങ്ങളിൽ ബന്ധപ്പെടുവാൻ. അച്ഛൻ പറഞ്ഞു ഏഴ് യാമം പ്രാർത്ഥന വെച്ചിരിക്കുന്നതിന്റെ കാരണം കുറഞ്ഞത് 3 മണിക്കൂർ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് ലോകത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടുമെന്നുള്ള ചിന്ത പിതാക്കന്മാർ പറഞ്ഞത് അച്ഛനോട് ആവർത്തിച്ചു. സോ ബീങ് കണക്റ്റഡ് ടു ഗോഡ്, അതിനുവേണ്ടി പ്രാർത്ഥനയും കൂതാശകളും നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഈ 4 ചിന്തകൾ, ഒന്ന് കണ്ടു ജീവിക്കുവാൻ, നമുക്ക് ദൈവത്തെ കാണുവാൻ ക്രിസ്തു മനുഷ്യാവതാരമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു, വായിച്ച് ജീവിതത്തെ ധ്യാനപൂർവ്വം മുന്നോട്ട് നയിക്കുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും ദൈവകൃപയിലുള്ള ശക്തിയും നൽകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ ജീവിതം സമൃദ്ധമായി സദാസമയവും ദൈവത്തോട് ബന്ധപ്പെടുവാൻ പ്രാർത്ഥനയും കൂതാശകളും സഭ നമുക്ക് ക്രമീകരിച്ചിട്ടുമുണ്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ ചിന്തകളെ മുൻനിർത്തിക്കൊണ്ട് ഇനി പുതുവർഷം ധന്യമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ ചുരുക്കമായിട്ടാണ് അച്ഛൻ സമയമെടുത്തതെങ്കിലും ഒരു വർഷത്തിന്റെ 12 മാസങ്ങൾക്ക് ആവശ്യമായ ഔഷധം വളരെ ഭംഗിയായി അച്ഛൻ പറഞ്ഞു. ഇത് അനേകർക്ക് പ്രയോജനപ്പെടട്ടെ, നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തേജനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ വർഷം എല്ലാവർക്കും ലഭിക്കാനത് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു.
അനുഗ്രഹീതമായ വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തുറന്നുള്ളത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്ക് പേര് തന്നിട്ടുള്ള ആളുകളുടെ പേര് പ്രത്യേകമായിട്ട് ഇപ്പോഴും വായിക്കുന്നത്. ഒരു ഗോപിയ ദൈവസന്നിധിയിൽ ഉറക്കാം. അനീഷ് മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജേക്കബ് ജോർജ്, ജോർജ് മാത്യു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച ഒരു സംസാരിക്കാൻ പ്രയാസമുള്ള ഒരു മോളുടെ കാര്യം പറഞ്ഞു. ആ മോളെ ദൈവസന്നിധിയിൽ ഉറക്കാം. ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആളുടെ സർജറി കഴിഞ്ഞു പ്രാപിച്ചിരുന്നു. ആളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏലിയമ്മ വർഗീസ്, സൈനി, പി ജോർജ് കറിയ, റേച്ചൽ കറിയ, ആനി ജോയ്, സൂസൻ അലീസ്, ജിമ്മി ജോയൽ, മറ്റൊരു ജോയല്, ഒരു ദൈവം ബാഗെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയില് രോഗികളായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം ബാഗെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.
എന്നോടയോനേ കൺമാണി പോൽ കാത്തിടണമേ, നിൻ തിരകാലെ മറച്ചു പരി നിന്നെ കാക്കണമേ. എന്നാഥാമേ അപ്രചരീരമനസുകളെ ശോഭകലർന്ന വിളക്കുകള കാത്തി പാപാകണമേ.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, പുതുവർഷത്തിന്റെ ആദ്യത്തെ ഈ യോഗം, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ, അങ്ങയുടെ മുമ്പാകെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വലിയ നന്മകളെ നന്ദി പൂർവ്വം സ്മരിച്ചുകൊണ്ട് പുതിയ വർഷത്തിലെ ആദ്യത്തെ ഈ യോഗത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുമ്പോൾ തിരുസാന്നിധ്യം തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയിൽക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സൂക്ഷിക്കുന്നു. ദൈവം, ഞങ്ങളുടെ കഴിവുകൊണ്ടോ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത കൊണ്ടോ ജീവിതത്തിന്റെ മഹത്വം കൊണ്ടോ അല്ല, ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ പതിയുന്ന അങ്ങയുടെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് ആഴമായി ആർദ്രമായി അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ പാതകളെ പിൻപറ്റുവാനും നന്മയിൽ ജീവിക്കുവാനും അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാനും ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ സർവ്വതിനേക്കാളിലും എല്ലാത്തിനേക്കാളിലും അങ്ങയോട് ആഴമായി ബന്ധപ്പെടുവാനും ആ ആഴമായ ബന്ധത്തിന്റെ തണലിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി ദൈവമക്കളെന്നുള്ള ഏറ്റവും മഹത്തകരമായ ആ ഒരു തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ അവിടുന്ന് ഫലവത്താക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനും പുത്രിയെന്നും വിളിക്കത്തക്കവണ്ണമുള്ള നന്മ ഞങ്ങളിൽ വ്യാപരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആ കൃപയും കരുണയും അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ജീവിതത്തിന്റെ അവസാനം വരെയും തുടർന്നുള്ള ജീവിതത്തിന്റെ ആരംഭത്തിനും ആ കരുണ ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ ശ്രദ്ധയോടെ ബുദ്ധിയുള്ള കന്യകമാര് എണ്ണയും വെട്ടവും കാത്തു സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള വെട്ടത്തെ അണച്ചു കളയാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളിൽ നിറയണമേ. ലോകത്തിന് പ്രകാശിക്കുവാൻ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ വാക്കുകളും നോട്ടങ്ങളും സംസാരങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ, അങ്ങയുടെ നാമം അതിൽ കൂടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് പാത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഓർമ്മയിൽ പ്രയാസം അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ദൈവമേ, തേടിയെത്തുന്ന അങ്ങയുടെ ആ നല്ല ഇടയന്റെ സ്നേഹത്തെ കണ്ടെത്തുവാൻ നിന്റെ മക്കളെ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, രോഗത്തിലിരിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. അങ്ങയുടെ നോട്ടം, അങ്ങയുടെ സ്പർശനം, നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന അങ്ങയുടെ സാന്നിധ്യം അവർക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഔഷധങ്ങള് ബലഹീനമാകുമ്പോൾ വൈദ്യന്മാർ കൈമലർത്തുമ്പോൾ ദൈവമേ സ്വർഗീയ വൈദ്യനായ അങ്ങ് അവർക്ക് ഔഷധമായി അവർക്ക് ആരോഗ്യമായി അവർക്ക് വൈദ്യനായി കൂടെ ഇരുന്ന് പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ഭീകരമായ അറിവിനെ പറ്റി കാര്യങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ തകർന്നു പോകാതെ അതിനപ്പുറം അനുഭവിച്ച് ലോകത്തിൽ വിജയിച്ചവനായ അരുമനാഥൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ചുവടുവെക്കുവാൻ നിന്റെ മക്കളെ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റവര് വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇറങ്ങി വന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മക്കൾ പോലും വഴിതെറ്റി പോകാനിടയാകാതെ നന്മയിൽ ചലിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും സാമ്പത്തിക പരിമിതി അനുഭവിച്ച് ജീവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലം നന്മയോടെ ഉപയോഗിക്കാൻ വിവേകവും കൊടുക്കണമേ. പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ. ബാബാതിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ കൂട്ടായ്മയെ നന്മയിൽ നയിച്ചുകൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യണമേ. ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനവും സഭയ്ക്ക് വേണ്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അങ്ങ് കൊടുക്കുന്ന വെളിച്ചത്തിനനുസരിച്ച് എടുക്കുവാൻ കഴിവും പ്രാപ്തിയും ബലവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കൊടുക്കണമേ. എല്ലാ തിരുമേനിമാരെയും ഓർക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളെയും ഈ ഭദ്രാസനത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാസ്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. അനേകർക്ക് താങ്ങും തണലും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ഇതിനെ അവിടുന്ന് വളർത്തണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധന്യരാക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹിക്കേണ്ട പ്രശസ്തനായി വിളിച്ച് വേർതിരിച്ച് ഓരോ നിമിഷവും ദൈവമേ നിന്റെ ദാസൻ ഉയരങ്ങളിലേക്ക് കണ്ണുകളെ പതിക്കുമ്പോൾ സ്വർഗം തുറന്ന് നിന്റെ ദാസനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയൊക്കെ വാഴ്ത്തണമേ. ദൂരേഞ്ചാരമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ അവിടുന്ന് പൊറുക്കണമേ. ഓരോ വർഷങ്ങളും പിന്നിട്ട് ഞങ്ങൾ ആത്മീയമായി വളരുമ്പോൾ ഞങ്ങൾ കൂടുതൽ വിശുദ്ധരായി എന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു വലിയ അനുഭവങ്ങളിലേക്ക് വളരുവാൻ ഞങ്ങളിടയാക്കി തീർക്കണമേ. ഇതിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സകല മാതാപിതാക്കളുടെയും ആത്മാവിന് നിത്യശാന്തി നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാവിനെ എന്ന് വന്നാണ് സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നമ്മുടെ പരിസ്ഥാപയോടും ലോകമാസഫലം കഷ്ടപ്പെടുന്ന മുദ്രനുഭവിക്കുന്ന എല്ലാ നമ്മുടെ സഹോദരി സാരങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശാന്തമായി നമ്മുടെ ചിന്തകളെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ആഴമായ ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ബിജുയേശ്വരോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ വന്യ മാമരച്ചൻ, പ്രിയ ഐസക്കച്ചൻ, വന്യ വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹന്നങ്ങൾ, അതുപോലെ തന്നെ ഗീതമാലപിച്ച ഏലിയമാൻഡി, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മനോജിനെ ഓർത്ത് ഓർക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.